السلام علیکم ورحمۃ اللہ. اشهد ان لا اله الا اللہ وحدہ لا شریک له واشهد ان محمدا عبده ورسوله. اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
ജമാഅത്ത്
അഹമ്മദിയ ജമാഅത്ത് യു കെയുടെ ജൽസ സാലാനയെ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഖുത്ബയിലും ഞാൻ പറയുകയുണ്ടായി, ഇവിടെ ഖിലാഫത്തുള്ള കാരണത്താൽ ഇതിന് കേന്ദ്ര ജൽസയുടെ സ്ഥാനമാണുള്ളത്. ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയിൽ ലോകത്തിലെ ഭൂരിഭാഗം കൂട്ടർക്കും ഈ ജൽസയുടെ പരിപാടികളിൽ നിന്നും കൂടുതൽ പ്രയോജനമെടുക്കാൻ സാധിക്കുന്നു. ജർമ്മനിയും മറ്റു ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സമയരേഖയുടെ അടിസ്ഥാനത്തിൽ ഇതിനോട് അടുത്താണ്. എന്നാൽ ലണ്ടനിലെ സമയത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ലോകത്ത് കൂടുതലായും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എളുപ്പമായി മനസ്സിലാക്കുന്നത്. കാരണം ഇംഗ്ലീഷുകാർ ഒരു നീണ്ട കാലം ലോകത്തിന്റെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളെയും ഭരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് എത്തിപ്പെടാനും എളുപ്പമുള്ള ഒരു ഹബ്ബാണ് ലണ്ടൻ. താരതമ്യേന എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു. ഈ സൌകര്യങ്ങളുടെ കാരണത്താൽ സാർവദേശീയ പ്രതിനിധികൾ ധാരാളമായി ഇവിടെ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഏതായാലും യു കെയിലെ ജൽസ സാലാനയുടെ പ്രാധാന്യം വളരെ സ്പഷ്ടമാണ്. കഴിഞ്ഞ ഞായറാഴ്ച അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ജൽസ വളരെ ഭംഗിയായി അവസാനിച്ചതായി നാം കാണുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ജൽസയ്ക്ക് ശേഷമുള്ള ഖുത്ബയിൽ ഞാൻ പൊതുവായി രണ്ട് വിഷയങ്ങളാണ് പരാമർശിക്കാറുള്ളത്. ഒന്ന് കൃതജ്ഞതയുടെ വിഷയമാണ്. ഇതിൽ അള്ളാഹുവിനോടും കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു, അതുപോലെ ജോലിക്കാർക്ക് വേണ്ടിയും നന്ദി പറയുന്നു. രണ്ടാമത്തേത് ജൽസാവേളകളിൽ അറിവ് ലഭിക്കുന്ന ചില കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഭാവിയിലേക്ക് ഉത്തമമായ അവസ്ഥ ഉണ്ടാകുന്നതിനു വേണ്ടി, ഈ ന്യൂനതകളെ ദൂരീകരിക്കുന്നതിനും വേണ്ടി. അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിന്റെ കോണുകളോളം അഹമ്മദ്യത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിനും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നതിനും പ്രയാസകരമായി കണ്ടിരുന്ന വിഭാഗങ്ങളിലേക്കും അഹമ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിനും ജമാഅത്തിന് തൗഫീഖ് ലഭിക്കുകയുണ്ടായി. എന്റെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശന വേളകളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ദൃശ്യം നാം കണ്ടു. അതിനെക്കുറിച്ച് സന്ദർശന വേളകളിലുള്ള ഖുതുബകളിലും അതിനുശേഷമുള്ള ഖുതുബകളിലും പരാമർശിച്ചു കഴിഞ്ഞു. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യങ്ങളുടെയും ഈ ശൃംഖല ഈ വർഷം ഒരു പുതിയ തേജസ്സോടുകൂടി യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഇന്ത്യയിലും നാം ദർശിച്ചു. അഹമ്മദിയ ജമാഅത്ത് ബ്രിട്ടന്റെ ജലസയിലും എല്ലാവരും അത് കാണുകയുണ്ടായി, അനുഭവിച്ചറിയുകയുണ്ടായി. കൂടാതെ ഈ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവരുമായി ഓരോ ദിനവും ഓരോ അവസരവും കൃതജ്ഞതയുടെ പുതിയ മാർഗങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത്. അതിനാൽ നാം ഈ നന്ദി പ്രകടനത്തിന്റെ മാർഗത്തിൽ ചരിക്കുന്നവരാകേണ്ടതാണ്. ഓരോ അനുഗ്രഹവും കാരുണ്യവും അള്ളാഹുവിന്റെ ജമാഅത്തിനായുള്ള പിന്തുണയും സഹായവും നമുക്ക് എപ്പോഴും കൃതജ്ഞതയുടെ പുതിയ ലക്ഷ്യങ്ങൾ കാണിക്കുന്നതാക്കട്ടെ. ആ നന്ദി പ്രകടനത്താൽ നാം അള്ളാഹുവിന്റെ കൂടുതൽ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അവകാശികളാകട്ടെ. കൃതജ്ഞത കാണിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പറയുന്നു, ലൈൻ ശക്കർത്തും ല അസീദന്നക്കും. അള്ളാഹു തന്നരുളുന്നു, തന്നരുളുന്നതിനായുള്ള സന്ദർഭങ്ങൾ ഒരുക്കിത്തരുന്നു. മനുഷ്യൻ തന്നെയാണ് കൃതജ്ഞത കാരണത്താലാണ് ചിലപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെടുന്നത്. അതിനാൽ പൊതുവിൽ അള്ളാഹുവിനോടുള്ള ഈ നന്ദി പ്രകടനവും മനുഷ്യന് പ്രയോജനകാരിയായി മാറുന്നു. അള്ളാഹു സ്വാശ്രയനാകുന്നു, നിരാശ്രയനാകുന്നു, അവന് ആരുടെയും സഹായത്തിന്റെ ആവശ്യവുമില്ല, ആരുടെയും അനുഗ്രഹത്തിന്റെ ആവശ്യവുമില്ല, ദാസരുടെ കൃതജ്ഞതയുടെ ആവശ്യവുമില്ല. അവൻ എല്ലാ തരത്തിലുള്ള സമ്പത്തിന്റെയും ശക്തിയുടെയും അധിപനാകുന്നു. അങ്ങനെയുള്ള അസ്തിത്വത്തിന് നമ്മുടെ കൃതജ്ഞതയുടെയോ നാം നന്ദിയുള്ളവരാകേണ്ടതിന്റെയോ ആവശ്യമെന്താണ്? എന്നാൽ അള്ളാഹു മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ ഇല്ലയോ എന്നും നോക്കുന്നു. അഥവാ നന്ദിയുള്ളവനാകുകയാണെങ്കിൽ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേ പോകുന്നു. വിശുദ്ധ ഖുർആനിൽ ഹദ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും ഇപ്രകാരം പറയുന്നു, അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ലി യബ്ലുവനി ആ അഷ്കുറു അം അക്ഫുറു, വമൻ ശക്കറ ഫഇന്നമ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയുൻ കരീം. ഞാൻ കൃതജ്ഞതയാണോ കൃതജ്ഞതയാണോ കാണിക്കുന്നതെന്ന് അവൻ എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഏതൊരാൾ നന്ദി കാണിക്കുന്നുവോ അയാൾ സ്വന്തം ഗുണത്തിന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നതായാൽ തീർച്ചയായും എന്റെ നാഥൻ സ്വാശ്രയനും ഔദാര്യവാനുമാകുന്നു, അവൻ തന്നെയാണ് അനുഗ്രഹിക്കുന്നവൻ. ചുരുക്കത്തിൽ, കൃതജ്ഞത അനുഗ്രഹം കരസ്ഥമാക്കാനും ഉന്നത ധാർമ്മിക ഗുണത്തിന്റെ പ്രകടനം പഠിപ്പിക്കുന്നതിനുമായിട്ടാണ്. കൃതജ്ഞത കാണിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹം കരസ്ഥമാക്കുന്നതാണ്, നിങ്ങളുടെ സ്വഭാവം ഉന്നതമാകുന്നതാണ്. എന്നാൽ ഒരു ഭൌതിക മനുഷ്യന്റെ നിർഭാഗ്യമെന്ന് പറയാം, അവൻ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അവസരത്തിൽ അള്ളാഹുവിനെ വിസ്മരിച്ചു കളയുന്നു. മുൻപ് ഓർമ്മയുണ്ടായിരുന്നു, കരസ്ഥമായപ്പോൾ മറന്നുപോയി. ചിലപ്പോൾ മനസ്സു പറയും, ഇത്തരത്തിലുള്ള വിജയം നിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ്, നിന്റെ നല്ല പ്ലാനിങ്ങിന്റെ ഫലമാണ്, നിന്റെ ജോലി ചെയ്യുന്നവരുടെ ടീമിന്റെ ഫലമായിട്ടാണ്. അല്ലാഹു ഒരിടത്ത് പറയുന്നു, ഖലീലു മിൻ ഇബാദിയ ശക്കൂർ, നന്ദിയുള്ളവർ എന്റെ ദാസരിൽ വളരെ കുറവാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസി നിശ്ചയമായും അല്ലാഹുവിനോട് നന്ദിയുള്ളവനാണ്. കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ച അഹമ്മദികളായ നാം അല്ലാഹുവിന്റെ നന്ദിയുള്ള ദാസരിൽ പെട്ടവരാണ്. അങ്ങനെയാകേണ്ടതുമാണ്. ജമാഅത്ത് അഹമ്മദിയുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഴ, നാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവനോട് നന്ദിയുള്ളവരായ ദൈവദാസരിൽ ഉൾപ്പെട്ടവരാണെന്ന ധൈര്യവും സാന്ത്വനവും നമുക്ക് നൽകുന്നു. ഓരോ അനുഗ്രഹത്തിലും അൽഹംദുലില്ല എന്ന് പറയുന്നു. ആ വിജയത്തെ അല്ലാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഓഫീസർമാർ മുതൽ സാധാരണ ജോലിക്കാരെ വരെ ഉള്ളവരിൽ പല ആത്മാർത്ഥരായ അഹമ്മദികളെയും കണ്ടിട്ടുണ്ട്. അവർ വളരെ ആവേശഭരിതരായിക്കൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തങ്ങളുടെ വിജയത്തെ, ജോലിയുടെ മേന്മയെ അല്ലാഹുവിന്റെ അനുഗ്രഹവുമായി ബന്ധിപ്പിക്കുന്നു. നമ്മിൽ ഇത്തരത്തിൽ നന്ദിയുള്ള ദാസർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുവരെ, നാം നന്ദിയുള്ള ദാസരായി തീർന്നുകൊണ്ടിരിക്കുന്നതുവരെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ വർഷിക്കുന്നതായി നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാവ് അൽഹംദുലില്ല എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നതുവരെ, നമ്മുടെ ഹൃദയം അവന്റെ അനുഗ്രഹങ്ങളിൽ അവന്റെ സമക്ഷത്തിൽ സുജൂദിലായിരിക്കുന്നതുവരെ, നാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ എല്ലാ ജോലിക്കാരും എല്ലാ ഓഫീസർമാരും ജൽസയിൽ പങ്കെടുത്ത എല്ലാവരും MTA മുഖേന ജൽസയിൽ പങ്കെടുക്കുന്ന ലോകത്തിൽ എല്ലാ അഹമ്മദികളും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പദ്യം ആലപിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുകയാണെങ്കിൽ, എത്ര ആത്മാർത്ഥത നമ്മുടെ സുജൂദിലുണ്ടാകുമോ, നാം സുജൂദ് ചെയ്യുന്നവരും നന്ദി പറയുന്നവരുമാകുന്നുവോ, അത്ര ശക്തിയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുന്നതാണ്. അതേ വേഗതയിൽ നാം പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ്. അല്ലാഹുവിന്റെ സവിശേഷ ഗുണങ്ങളെ നാം മനസ്സിലാക്കുന്നതാണ്. അവന്റെ കാരുണ്യം നമ്മിൽ ഇറങ്ങുന്നതാണ്. അങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കുന്നതിന്റെ പുതിയൊരു ശൃംഖല ആരംഭിക്കുന്നതാണ്. പിന്നീട് അല്ലാഹു പറയുന്നു, കൃതജ്ഞത കാണിക്കുന്നവർ നവം നവങ്ങളായ അടയാളങ്ങൾ ദർശിക്കുന്നു. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഴയും അടയാളങ്ങളുടെ ശൃംഖലയും അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ദർശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്തിന്റെ എതിർപ്പിന്റെ മാനുഷിക പ്രയത്നങ്ങളും എതിരാളികൾക്ക് നമ്മുടെ മേലുള്ള ജനപ്പെരുപ്പവും നമ്മുടെ എതിരാളികളുടെ കയ്യിലുള്ള ഖജനാവും അവർക്ക് ലഭ്യമായിട്ടുള്ള മാധ്യമങ്ങളും സാമ്പത്തിക മാധ്യമങ്ങളും ശാരീരിക മാധ്യമങ്ങളും നമ്മെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണകൂടങ്ങളുടെ സന്നദ്ധതയും പ്രയത്നങ്ങളും അല്ലാഹുവിന്റെയും റസൂലിന്റെയും നാമത്തിൽ അജ്ഞരായ പൊതുജനങ്ങളെ നമുക്കെതിരിൽ പ്രകോപിതരാക്കുന്നതും, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അത് പാരമ്യതയിലെത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ, ഇപ്പോൾ അഹമ്മദിയത്തിന്റെ എതിരാളികൾ അഹമ്മദിയത്തിനെ ഇല്ലാതാക്കുന്നതിനുള്ള നിസ്സാര മാർഗങ്ങളെ പോലും ഉപേക്ഷിക്കുന്നില്ല. അഥവാ അല്ലാഹുവിന്റെ നിരന്തരമായ അനുഗ്രഹങ്ങളും അടയാളങ്ങളുടെ ശൃംഖലയും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൌതിക പ്രയത്നങ്ങൾ എപ്പോഴേ ജമാഅത്തിനെ നശിപ്പിച്ചേനെ. ഇതവർ മനസ്സിലാക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ നന്ദിയുള്ളവരുടെ ജമാഅത്ത് ഇതുമാത്രമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ദർശിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ വികാരത്താൽ സുജൂദ് ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൂടുതൽ വലിച്ചെടുക്കുന്നു. സുജൂദിൽ നിന്ന് തല ഉയർത്തി ഈ അനുഗ്രഹങ്ങളെ കാണുമ്പോൾ വീണ്ടും സ്തുതിയുടെയും കൃതജ്ഞതയുടെയും വികാരത്താൽ സുജൂദ് ചെയ്യുന്നു. ഇതേ മാതൃകയാണ് നമ്മുടെ യജമാനായ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഇങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കുക. പിന്നീട് അസീമിതമായ ഖജനാവിന്റെ ഉടമസ്ഥനായ അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളെയും ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവസാനിക്കാത്ത ശൃംഖലയാണ് അഹമ്മദിയ ജമാഅത്തിനുമേൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നത്. നമ്മുടെ വിരോധികൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് എതിരിടുന്നത് ഉപേക്ഷിച്ചാൽ എത്ര നന്നായിരുന്നു. ഈ വർഷം അള്ളാഹു വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏതിനെയൊക്കെയാണ് പരാമർശിക്കുക? അള്ളാഹുവിനോടുള്ള കൃതജ്ഞതയുടെ അവകാശം പൂർത്തിയാക്കുന്ന നാവ് എവിടെ നിന്നാണ് കൊണ്ടുവരിക? ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പദ്യത്തിൽ പറയുന്നു, വോ സബാൻ ലാവു കഹാസേ ജിസ്സേ ഹോയെ കാറോബാർ. അതായത്, ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന നാവ് എവിടെ നിന്നാണ് കൊണ്ടുവരിക? ചുരുക്കത്തിൽ, അള്ളാഹുവിന് വേണ്ടിയുള്ള കൃതജ്ഞതയുടെ ബാധ്യത നിറവേറ്റാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ തീർച്ചയായും പരിശ്രമിക്കാവുന്നതാണ്, എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും കാരുണ്യങ്ങളെയും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നവരായി നാം മാറുന്നതിനു വേണ്ടി തലമുറ തലമുറകളായി ഈ സുപ്രധാന വിഷയം നമ്മുടെ മനസ്സിൽ പതിയുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അത് വെളിപ്പെടുത്തുന്നതായിരിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നാം എത്തിനോട്ടം നടത്തുകയാണെങ്കിൽ പോലും നന്ദി പ്രകടിപ്പിക്കുന്നതിനായി ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് ലഭിക്കുന്നു. അല്ലെങ്കിൽ നാം നന്ദി പ്രകടിപ്പിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. ചിലപ്പോൾ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന്റെയും ആശുപത്രിയുടെയും വളർച്ച കൃതജ്ഞതയിലേക്ക് നിർബന്ധിക്കുന്നു. ചിലപ്പോൾ ആശുപത്രികളിൽ നിന്ന് രോഗശമനം ലഭിച്ച ദരിദ്രരായവരുടെ ആത്മസംതൃപ്തമായ മുഖങ്ങളും ജമാഅത്തിന് വേണ്ടിയുള്ള ദുആകളും കൃതജ്ഞതയിലേക്ക് ശ്രദ്ധ നൽകുന്നു. ചിലപ്പോൾ മനുഷ്യ സേവനത്തിന്റെ കീഴിൽ ദരിദ്രർക്ക് കുടിവെള്ളത്തിനുള്ള സംവിധാനം ലഭിച്ചപ്പോൾ ദരിദ്ര കുട്ടികളുടെ മുഖത്തെ സന്തോഷം അള്ളാഹുവിന്റെ സ്തുതിയിലേക്ക് കൊണ്ടുപോകുന്നു. 7-8 വയസ്സുള്ള ഈ കുട്ടികളുടെ സന്തോഷത്തിന് കാരണം മുൻപ് 7-8 മൈലുകൾ ദൂരത്തിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് അവരുടെ വീടിന്റെ വാതിക്കൽ തന്നെ വെള്ളം ലഭിക്കുന്നു എന്നതാണ്. അവർ ജമാഅത്തിന് നന്ദിയുള്ളവരായിത്തീരുന്നു. പിന്നീട് ജമാഅത്ത് ഇക്കാര്യത്തിൽ അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ചിലപ്പോൾ നാം ജമാഅത്തിന്റെ പുരോഗതി റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന് ലഭ്യമായ മിഷൻ ഹൌസുകളുടെയും പള്ളികളുടെയും കാര്യത്തിൽ അള്ളാഹുവിന് നന്ദി പറയുന്നവരാകുന്നു. ചിലപ്പോൾ വിശ്വാസത്തിന്റെ വളർച്ചയുടെ അത്ഭുതകരമായ സംഭവങ്ങൾ കേട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ സുജൂദ് ചെയ്യുന്നവരായിത്തീരുന്നു. ചിലപ്പോൾ നാം ദീനീ പ്രചരണത്തിന്റെ പൂർത്തീകരണത്തിനായി അള്ളാഹുവിനാൽ നൽകപ്പെട്ട വ്യവസ്ഥയും അതിനെ പൂർണമായും പ്രയോജനപ്പെടുത്തിയതിന്റെ ഫലമായി അള്ളാഹുവിന് നന്ദിയുള്ളവരായിത്തീരുന്നു. ഈ കാലഘട്ടത്തിൽ അവൻ എത്തരത്തിലുള്ള സൌകര്യങ്ങളാണ് ജമാഅത്തിന് നൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഇവയെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഓരോ വർഷവും അള്ളാഹു നമുക്ക് അഹമ്മദിയത്തിന്റെ ചെടി നടപ്പെട്ട ഓരോ പുതിയ രാജ്യവും നൽകുന്നു എന്നതിൽ അവനെ സ്തുതിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഞാൻ നിന്റെ തബ്ലീഗ് ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതാണ് എന്ന വെളിപാട് പൂർത്തിയായതായി കാണുന്നു. ചിലപ്പോൾ നാം ലക്ഷക്കണക്കിന് സത്യാത്മാക്കൾ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിൽ നന്ദിയുടെ സുജൂദ് ചെയ്യുന്നവരാകുന്നു. ഒരു ഭാഗത്ത് ശത്രുക്കൾ എതിർപ്പിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയും എന്നാൽ അവരിൽ നിന്ന് തന്നെ സ്നേഹത്തിന്റെ തുള്ളി ഇറ്റുവീഴുന്നവർ ഉണ്ടാകുന്നു. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അങ്ങയുടെ സത്യപ്രേമിയിലും സലാം അയക്കുന്നു. ഒരു ദ്രോഹവും എതിർപ്പും അവരെ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്നില്ല. ഈ വർഷം ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജലസയുടെ ഹാജർ നിലയെ സംബന്ധിച്ച് പകുതി ആളുകളെ ഉണ്ടാവൂ എന്ന ഭയം ഉണ്ടായിരുന്നു. കാരണം സ്കൂൾ തുറന്നിരുന്നു, തിരക്കായിരുന്നു, മാതാപിതാക്കൾക്കും വരാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അള്ളാഹു അസാധാരണമായ അനുഗ്രഹം നൽകി. നിങ്ങൾ ജമാഅത്തുകളുടെ ആത്മാർത്ഥതയിലും ഊറിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ എന്നതിൽ നമ്മെ ലജ്ജിതരാക്കി. ചുരുക്കത്തിൽ, എങ്ങനെയെല്ലാമാണ് നാം അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിക്കുക? ഓരോ ജോലിക്കാരും ഓരോ പങ്കാളികളും എല്ലാ നിലയിലും വിജയിച്ചു എന്നതിലും അള്ളാഹുവിന് നന്ദിയുള്ളവരാണ്. മറിച്ച് ചിലർ എനിക്ക് എഴുതുന്നു, പറയുന്നു, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നല്ലതായി തോന്നി, എല്ലാ നിലയിലും കൂടുതൽ ഉത്തമമായി അനുഭവപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് നാം നന്ദിയുള്ള ദാസരാകാതിരിക്കുക എങ്ങനെയാണ്? പിന്നീട് പൊതുവിൽ ജലസയിൽ പങ്കെടുത്ത എല്ലാവരും എല്ലാ അവസ്ഥയിലും ആരോഗ്യവാന്മാരായിരുന്നു, സുഖമായി തങ്ങളുടെ വീടുകളിൽ എത്തി എന്നതിലും നാം അള്ളാഹുവിന് നന്ദിയുള്ളവരാണ്. ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പരാമർശിച്ചത്. ഇവയുടെ വിശദീകരണത്തിലേക്ക് നാം കടക്കുകയാണെങ്കിൽ അതിന് ധാരാളം സമയം വേണ്ടിവരും, ധാരാളം പേജുകൾ നിറക്കാൻ സാധിക്കും. നമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചുരുക്കത്തിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമ്മെ അള്ളാഹുവിന് വേണ്ടി നന്ദി പ്രകടിപ്പിക്കുന്നവരായി നിർബന്ധിതനാക്കുന്നു, നമുക്ക് കൃതജ്ഞതയുടെ പാഠം നൽകുന്നു. ഇത് സംഘാടകർക്കും ജോലിക്കാർക്കും ജൽസയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിയുള്ള കൃതജ്ഞതയുടെ വിഷയങ്ങളാണ്. അള്ളാഹുവിന് നന്ദിയുള്ളവരാകുകയും അവന്റെ യഥാർത്ഥ ദാസരാകുകയും ചെയ്യുക. ജലസയുടെ ദിനങ്ങളിൽ ദാസരെ ദാസരുടെ നന്ദിയുള്ളവരാക്കുന്ന കാര്യങ്ങളും അരങ്ങേറുന്നു. അങ്ങനെ ഉണ്ടാകുന്നു, ഉണ്ടാകേണ്ടതുമാണ്. ഇതിൽ ജലസയിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇതിൽ വിവിധ വിഭാഗങ്ങളുടെ ജോലിക്കാരുണ്ട്. അവർ നമ്മുടെ അതിഥികൾക്കായി താമസത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, കുളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, ഗതാഗതത്തിനുള്ള സംവിധാനം ഒരുക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നു, ഭക്ഷണം നൽകുന്നതിനുള്ള സംവിധാനവും ഒരുക്കുന്നു, ഭക്ഷണത്തിന് ശേഷമുള്ള വൃത്തിയാക്കലിനുള്ള സംവിധാനവും ഒരുക്കുന്നു, സുരക്ഷയുടെ സംവിധാനവും ഒരുക്കുന്നു. എല്ലാ സമയവും ഖുദ്ദാമുല്ലാ മദ്യ ഇതിനായി സന്നദ്ധരായി നിൽക്കുന്നു. ഇത്തവണ പുതുതായി വന്ന അഹമ്മദികളും ചില രാജ്യങ്ങളിലെ വലിയ വ്യക്തിത്വങ്ങളും അടങ്ങിയ അതിഥികളെ കൂടാതെ എല്ലാ വർഷവും വരുന്ന ചില അതിഥികളും പറഞ്ഞത്, പൊതുവിൽ ജൽസാ സാലാനയുടെ സംവിധാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ ഉത്തമമായിരുന്നു എന്നാണ്. അതിൽ നാം അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരാണ്. ഇതിനെ ഉത്തമമാക്കുന്നതിൽ മഹത്തായ സേവനങ്ങൾ നൽകിയ ജോലിക്കാരുടും കൃതജ്ഞതയുള്ളവരാണ്. വിവിധ വിഭാഗങ്ങൾ വളരെ മേന്മ ഈ വർഷം കരസ്ഥമാക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ പ്രത്യേക അടയാളമാകേണ്ടത്. അതായത്, നമ്മുടെ സംവിധാനത്തിൽ ഓരോ വർഷവും മേന്മ ഉണ്ടാകേണ്ടതാണ്, പുരോഗതി ഉണ്ടാകേണ്ടതാണ്. മനുഷ്യപ്രയത്നത്തിൽ 100% പെർഫെക്ഷൻ വരുന്നതാണ് എന്ന് ജാമ്യം നൽകാൻ കഴിയില്ല. 100% ഉത്തമമാകും എന്ന് പറയാനും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വ്യക്തിത്വമല്ലാതെ മറ്റൊരു മനുഷ്യനും പരിപൂർണനാകാൻ കഴിയില്ല എന്നതുപോലെ, അങ്ങേ കൂടാതെ പരിപൂർണനായ മറ്റൊരു മനുഷ്യനും ജനിച്ചിട്ടില്ല. എന്നാൽ ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു എന്നെ ദീനീ കാര്യങ്ങളിൽ പരിപൂർണനാക്കിയിരിക്കുന്നു, എന്നാൽ ഭൌതിക കാര്യങ്ങളിൽ അവൻ എനിക്ക് മാർഗദർശനം നൽകിയിട്ടില്ല. അതിനാൽ ഒരു മനുഷ്യനാണ് എന്ന കാരണത്താൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ന്യൂനതയും ബലഹീനതയും ഉണ്ടാകുന്നതാണ്. എന്നാൽ നാം ന്യൂനതയുടെയും ബലഹീനതയുടെയും സമുദ്ധാരണത്തിനായി തയ്യാറാവുകയാണെങ്കിൽ എപ്പോഴും പുരോഗതിയിലേക്ക് നാം മുന്നേറുന്നതായിരിക്കും. ലോകത്തിന് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉന്നത നിലവാരത്തിലുള്ളതായി തോന്നുന്നു. എന്നാൽ മേന്മയുടെ സാധ്യത എപ്പോഴും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നൈജീരിയയിൽ നിന്ന് വന്ന ഒരു ചീഫ് എന്നോട് പറഞ്ഞു, ജൽസയ്ക്ക് വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഈ സംവിധാനങ്ങളിൽ ഒരു മുഴുവൻ പട്ടണവും തയ്യാറാക്കുന്നതിൽ ഇതിനേക്കാൾ ഉത്തമം അസാധ്യമാണ് ഇങ്ങനത്തെയുള്ള അവസരങ്ങളിൽ. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രം അതിഥികൾ നമ്മിൽ സന്തോഷിതരായിട്ടാണ് മടങ്ങിയത് എന്നതിൽ അവരോടും കൃതജ്ഞതയുള്ളവരാണ്. അള്ളാഹുവിനോടും കൃതജ്ഞതയുള്ളവരാണ്. നാം കരസ്ഥമാക്കിയത് പരമസീമയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ പ്രയത്നം ഏറ്റവും ഉത്തമമായതിലേക്കാകുന്നു. താഴേക്കല്ല, ഇത്തവണ വിദേശ അതിഥികളെ, അതിൽ അധികവും അനഹമ്മദി അതിഥികളായിരുന്നു, അവരെ യു കെയിലെ ജാമിയ അഹമ്മദിയയുടെ പുതിയ കെട്ടിടത്തിലാണ് താമസിപ്പിച്ചിരുന്നത്. വാടകയ്ക്ക് സ്ഥലമെടുക്കുന്നതിനും ഹോട്ടൽ തയ്യാറാക്കി കൊടുക്കുന്നതിനും പകരം യു കെ ജാമിയ അഹമ്മദിയയുടെ കെട്ടിടവും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പുതുതായി വാങ്ങിയത്. വിശാലമായ താമസ കെട്ടിടമാണെന്നത് കൂടാതെ വളരെ മനോഹരമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നുകൾക്ക് മുകളിൽ, വനത്തിനടുത്ത്. പുറത്തുനിന്ന് വരുന്നവരോട് ഞാൻ പറയുന്നു, പോയി കാണുക, ജമാഅത്തിന്റെ നല്ലൊരു സമ്പത്താണിത്. എന്നാൽ ജനവാസത്തിന്റെ അടുത്തുമാണ്. ആ സ്ഥലം കാണുന്നവർ പ്രശംസിക്കാതിരിക്കില്ല. ഇതും ഈ വർഷം അള്ളാഹു ജമാഅത്തിന് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അസാധാരണമായ നിലയിൽ കുറഞ്ഞ വിലക്ക് നമുക്ക് ഈ സ്ഥലം ലഭിക്കുകയുണ്ടായി. ഈ സ്ഥലം ഹോട്ടലായിട്ടും വിവിധ കോൺഫറൻസുകൾക്കായിട്ടും ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് താമസത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഉദ്ദേശത്തെ ഉത്തമമായ നിലയിൽ അത് പൂർത്തിയാക്കുകയുണ്ടായി. ഏതായാലും നമ്മുടെ എല്ലാ അഹമ്മദി അതിഥികളും, അതിൽ ചില രാജ്യങ്ങളുടെ മന്ത്രിമാരും ഉണ്ടായിരുന്നു, അവിടെ തങ്ങി സംവിധാനത്തെയും വളരെ പ്രശംസിക്കുകയുണ്ടായി. ഈ ബഹുമാനരായ അതിഥികൾ തങ്ങളുടെ പ്രതികരണമായി എന്നോട് പറഞ്ഞത്, ജൽസാഗാഹിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി മുതൽ വലിയവർ വരെ എല്ലാവരെയും ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ സേവനത്തിനായി സന്നദ്ധരും പ്രസന്നരുമായി കാണുകയുണ്ടായി. ഇതാണ് അവരുടെ പ്രതികരണങ്ങൾ. ജോലിക്കാരും ഈ അതിഥികളോട് കൃതജ്ഞതയുള്ളവരാകേണ്ടതാണ്. കാരണം അവർ നന്മകൾ മാത്രമാണ് കണ്ടത്. എല്ലാവരിലും എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാകാറുണ്ട്. അവർ തങ്ങളുടെ ആതിഥേയരുടെ കൃതജ്ഞത ഉത്തമമായ നിലയിൽ പ്രകടിപ്പിച്ചു എന്നതും അതിഥികളുടെ പ്രോത്സാഹനത്തിന്റെ വിശാലതയാണ്. അങ്ങേയറ്റം വികാരത്തോടുകൂടിയാണ് അവർ നന്ദി പറഞ്ഞത്. എന്നത്തെയും പോലെ അനഹമ്മദി അതിഥികൾ നമ്മുടെ വ്യവസ്ഥിതിയിലും ജലസയുടെ അന്തരീക്ഷത്തിലും ജനങ്ങളുടെ സൽപെരുമാറ്റത്തിലും വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. ഈ വർഷവും അങ്ങനെ തന്നെയാണ്. ഇക്കാര്യത്തിലും അള്ളാഹുവിന് നന്ദി പറയുന്നതിനോടൊപ്പം ഞാനും പറയാറുണ്ട്, ഓരോ അഹമ്മദിയും പറയേണ്ടതാണ്. ജോലിക്കാർക്കും ജലസയിൽ പങ്കെടുക്കുന്നവർ നന്ദി പറയേണ്ടതാണ്. ഞാനും അവർക്ക് നന്ദി പറയുകയാണ്. അവർ രാത്രിയും പകലും ഒന്നാക്കി ഈ ജലസയുടെ സംവിധാനത്തെ ഉത്തമമായ നിലയിൽ നടത്തുകയും പൂർത്തിയാക്കുകയും ചെയ്തു. അള്ളാഹു ഇവർക്കെല്ലാവർക്കും ഉത്തമമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ പൊതുവിൽ സംഘാടകർ ജലസയിൽ പങ്കെടുത്ത എല്ലാവരോടും കൃതജ്ഞത ഉണ്ടായിരിക്കേണ്ടതാണ്. അവർ ജലസയുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കുകയും ജോലിക്കാരോട്, സംഘാടകരോടും സഹകരിക്കുകയും ചെയ്തു. ഈ എല്ലാ സംവിധാനവും സുന്ദരമായ നിലയിൽ, യാതൊരു വലിയ പ്രശ്നവുമില്ലാതെ നടക്കുന്നതിന് വേണ്ടി. സാധാരണ അതിഥികൾ ഇത്തവണ പൊതുവിൽ പ്രശംസിച്ച കാര്യങ്ങളിൽ കുളിമുറി മുതലായവയുടെ വൃത്തിക്കായി നല്ല സംവിധാനമായിരുന്നു എന്നതാണ്. അധികം പേരും എഴുതിയിരുന്നത് കുളിമുറിയിൽ കുളിക്കുന്നതിനായി ചൂടുവെള്ളത്തിനുള്ള നല്ല സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. മുൻപ് ചൂടുകാലത്തും തണുത്ത വെള്ളത്തിൽ കുളിക്കേണ്ടി വരികയും തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത്തവണ തണുപ്പായിരുന്നിട്ട് കൂടി ചൂടുവെള്ളം കാരണത്താൽ നല്ലതുപോലെ കുളിക്കാൻ കഴിഞ്ഞു എന്നാണ്. വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്തവും ഉത്തമവുമായ സംവിധാനം തന്നെ ഒരുക്കുന്നതിനായി ഇത്തവണ ജൽസ സാലാനയുടെ ഓഫീസർ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. ഇത് പ്രാവർത്തികമാക്കിയപ്പോൾ അൽഹംദുലില്ല അത് വിജയകരവുമായി. മറ്റൊരു കാര്യം, ജൽസഗാഹിൽ ശബ്ദത്തെ സംബന്ധിച്ച് പൊതുവിൽ എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശബ്ദം എത്തിക്കുക എന്നത് അത്യന്തം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംവിധാനമാണ്. അഥവാ ഇത് ശരിയായില്ലെങ്കിൽ ജൽസയിൽ വരുന്നതിന്റെ ഉദ്ദേശം നഷ്ടമാകുന്നു. കാരണം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യങ്ങൾ കേൾക്കുന്നതിനായിട്ടാണ് ജനങ്ങൾ ഇവിടെ വരുന്നത്. അതില്ലായെങ്കിൽ പിന്നെ വെറും ബഹളം മാത്രമായിരിക്കും ഉണ്ടാവുക, മേള മാത്രമായിരിക്കും. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് പന്തലിന്റെ പ്രധാന ഭാഗത്ത് പൊതുവിൽ ഈ സംവിധാനം തൃപ്തികരമായിരുന്നു എന്ന അറിവാണ് ലഭിച്ചത്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലായെങ്കിലും സ്ത്രീകളുടെ സെഷനിൽ ഞാൻ സ്വയം അവിടെ പോയപ്പോൾ സ്റ്റേജിൽ ശബ്ദം എത്തിക്കുന്നുള്ള സംവിധാനം വളരെ മോശമായിരുന്നു. തിലാവത്തും നസവും എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ഇതിലേക്ക് ഭാവിയിൽ സംഘാടകർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പുരുഷന്മാരുടെ സ്റ്റേജിൽ ഇരുന്നവരിൽ നിന്ന് ഒരു പരാതി എനിക്ക് ലഭിച്ചിരുന്നു, ചില പ്രഭാഷണങ്ങളുടെ ശബ്ദം സ്റ്റേജിൽ ശരിക്കു വരുന്നില്ല എന്ന്. പരാതി പറയുന്ന ആൾ ഒരുപക്ഷെ എന്റെ ചെവിയുടെ പ്രശ്നമായിരിക്കാം എന്നും എഴുതിയിരുന്നു. എന്നാലും എന്റെ അഭിപ്രായത്തിൽ ചെവിയുടെ കുഴപ്പമല്ല, സ്റ്റേജിൽ എന്തായാലും സംവിധാനം ശരിയാകാറില്ല. എപ്രകാരം പന്തലിന്റെ മറ്റു ഭാഗങ്ങളിലും പുറത്തും നല്ല ശബ്ദം എത്തിക്കുന്നതിനായി ശ്രമിക്കുന്നുവോ, സ്റ്റേജിലും നല്ല ശബ്ദത്തിനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ്. അങ്ങനെ സംവിധാനം ചെയ്യാൻ പറ്റില്ലായെങ്കിൽ സ്റ്റേജിൽ ഇരുത്തുന്ന 250-300 വരുന്ന കേന്ദ്ര പ്രതിനിധികളെ സ്റ്റേജിൽ ഇരുത്തരുത്, ഇവിടെ മുന്നിലിരുന്നു കൊണ്ട് നല്ലപോലെ കേൾക്കട്ടെ. അതുപോലെ കുട്ടികളുടെ പന്തലിൽ കുറഞ്ഞത് ഒരു ഭാഗത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാക്കൾക്ക് കേൾക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ല ശബ്ദത്തിനുള്ള സംവിധാനവും ചെയ്യേണ്ടതാണ്. ശബ്ദം ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് പൊതുവിൽ പരാതി ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ ബഹളം കാരണത്താലും. എന്നാൽ ലൌഡ് സ്പീക്കറിന്റെ ശബ്ദം ഉച്ചത്തിലാക്കാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി ടെക്നിക്കൽ സഹായം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഏതെങ്കിലും ടെക്നിക്കൽ പ്രൊഫഷണലിൽ നിന്ന് കരസ്ഥമാക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാൻഡ ജലസയിൽ ശബ്ദ സംവിധാനത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഇതിന്റെ അവസരത്തിൽ ജലസ നടക്കുന്ന അതേ ഹാളിൽ തന്നെ അവർ പെരുന്നാളിനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് ജനങ്ങളിൽ നിന്നും സംഘാടകരിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരം, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരുടെ സംവിധാനത്തിൽ വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഏകദേശം 90-95% ഇത് ശരിയായി കഴിഞ്ഞു. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സംഘാടകർ ഇതിലേക്ക് ശ്രദ്ധിച്ചത്, അത് മുമ്പുണ്ടായിരുന്നില്ല. അവർ കൂടുതൽ നല്ല പ്രൊഫഷണലിനെ കൊണ്ട് ഇത്തവണ പണിയെടുപ്പിച്ചു. അതവർക്ക് ഗുണകരവുമായി. ചുരുക്കത്തിൽ ശബ്ദത്തിന്റേത് വളരെ സുപ്രധാന വിഭാഗമാണ്. ശബ്ദത്തിന്റെ ഗുണത്തിലും കൂടുതൽ ഊന്നൽ നൽകേണ്ടതാണ്. ഒരിക്കലും ഇതിൽ കോംപ്രമൈസ് ചെയ്യരുത്. നിസാര ന്യൂനതയെയും ദൂരീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാനഡയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചതിന് കാരണം, രണ്ടു തവണ അവരുടെ പരാമർശം ഖുത്തുബകളിൽ വന്നിട്ടുണ്ട്. തൽഫലമായി സംഘാടകർ വളരെ അസ്വസ്ഥരായിരുന്നു. ഇത്തവണ അവർ നല്ല കാര്യം ചെയ്തു, അതിനെ അഭിനന്ദിക്കേണ്ടതുമാണ്. ഭക്ഷണത്തിനെക്കുറിച്ചുള്ള സംവിധാനവും പൊതുവിൽ നല്ലതായിരുന്നു. എന്നാൽ ചിലപ്പോൾ ഭക്ഷണം താമസിച്ചിരുന്നു എന്നെനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. ചിലർ ഭക്ഷണം കഴിഞ്ഞിട്ടും മറ്റു ചിലർക്ക് ഭക്ഷണം എത്തുന്നതിൽ താമസം നേരിട്ടു. തയ്യാറായിട്ടില്ലായിരിക്കാം. എന്തു കാരണമായാലും ജൽസ സാലനയുടെ ഓഫീസർക്ക് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുമാണ്. വിതരണം ചെയ്യുന്നതിനായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം നൽകുന്നവർക്ക് ഭക്ഷണം നൽകാനും അതിഥികളുടെ അവകാശം പൂർത്തിയാക്കാനും കഴിയുകയുള്ളൂ. പാവം യുവാക്കളായ വിതരണക്കാർക്ക് ചിലപ്പോൾ ഇക്കാരണത്താൽ അതിഥികളുടെ മുന്നിൽ ലജ്ജിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന പന്തലിനെ കുറിച്ച് പരാതിയൊന്നും വന്നിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഭക്ഷണം വിതരണഞ്ഞ സമയത്ത് പരിശോധനയ്ക്കായി ഞാനവിടെ സ്വയം എത്തിയിരുന്നു. അവിടെ ഞാൻ കണ്ടത് തിരക്കുള്ള സമയത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്നത്. പരസ്പരം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. സ്ഥലം പരിമിതമായിരുന്നു. ഇത്തരം പരിമിതമായ സ്ഥലങ്ങളിൽ കറിയും മറ്റുള്ളവരുടെ വസ്ത്രങ്ങളിൽ വീഴുന്നുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു കക്ഷിക്ക് ലജ്ജിതരാകേണ്ടി വരുന്നതിനോടൊപ്പം തന്നെ അവിടെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിനാൽ സംഘാടകർ ഇത് നോട്ട് ചെയ്യുക. ഭാവിയിൽ ഭക്ഷണ പന്തൽ വലുതാകേണ്ടതാണ്, വിശാലമാകേണ്ടതാണ്. അതിഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലാഭം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ലാഭിക്കാനും പാടില്ല. ലജനയുടെ ഭാഗത്തു നിന്നും പൊതുവിൽ വളരെ നല്ല റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ലജനകളുടെ ആതിഥ്യത്തിനുള്ള ഒരു പ്രത്യേക ശോഭ, ഒരു വിഭാഗം തബ്ശീറിന്റെ കീഴിലുള്ള അതിഥികളെ സൽക്കരിക്കുന്ന പ്രത്യേക വിഭാഗം, അത് ഒരു തരത്തിൽ കേന്ദ്ര സംവിധാനമായിരുന്നു. പ്രാദേശിക ലജനകളാണെന്ന് പറയാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ച റിപ്പോർട്ട് അവർ വളരെ കഠിനമായും മോശമായും പെരുമാറി എന്നാണ്. വിദേശ അതിഥികളോട് അറബികളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ പരാതി വന്നിട്ടുണ്ട്. തബശീറിന്റെ ക്ഷണമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നവരെ തടയുന്നു, അവർക്ക് ഭക്ഷണം നൽകിയില്ല എന്നെല്ലാം. സിംഗപ്പൂരിൽ നിന്ന് ഒരു അതിഥി വന്നിരുന്നു. അന്നേരമാണ് അവർ എത്തിയത്. അതോ മറ്റെന്തോ കാരണത്താൽ അവരുടെ കയ്യിൽ വിലറുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു. അവരോട് മോശമായി പെരുമാറുകയുണ്ടായി. സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു, അഥവാ തടയണമെങ്കിൽ മാന്യമായ നിലയിൽ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഒരു ഭാഗത്ത് വെക്കണമെന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ വെപ്പിക്കാമായിരുന്നു. എന്തായാലും ഇതിൽ ജലസ സാലാനയുടെ സംഘാടകരെക്കാൾ കൂടുതൽ തബ്ശീറിന്റെ തെറ്റാണ്. അതിനാൽ ഇവർ ഇത് സംബന്ധമായി അവരുടെ ക്ഷമ ചോദിക്കേണ്ടതാണ്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. അറബികൾക്ക് പ്രത്യേകിച്ച് ഭാഷയുടെ പ്രശ്നമുണ്ടാകും. അല്ലെങ്കിൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കും മറ്റ് അതിഥികൾക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവർക്കും എല്ലായിടത്തും ഭാഷ പ്രശ്നമാണ്. അവിടെ വളരെ സൂക്ഷ്മതയുടെ അത്യാവശ്യമുണ്ട്. മുൻപ് ധാരാളം ഉണ്ടാകാറുണ്ടായിരുന്ന പരാതി ഇത്തവണ ഒന്നോ രണ്ടോ ഉള്ളൂ. അതായത് ചില മാതാക്കൾ തങ്ങളുടെ കുട്ടികളെ പ്രധാന പന്തലിൽ കൊണ്ടുവരുമ്പോൾ മാതാക്കളെ തടയുന്നതിന് പകരമായി വാളണ്ടിയേഴ്സ് കുട്ടികളെ പിടിച്ചുവലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് വളരെ തെറ്റായ നടപടിക്രമമാണ്. ഇത് കുട്ടികളെ മുഴുവൻ ആയുസിലും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ പിന്നീട് ജലസയോട് വെറുപ്പ് ജനിപ്പിക്കുന്ന കാര്യവുമാണ്. 5-6 വയസ്സുള്ള കുട്ടികൾ പ്രധാന പന്തലിൽ വന്നാൽ തന്നെയും ഒരു പ്രശ്നവുമില്ല. പൊതുവിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ ബഹളം വെക്കാറില്ല. മാതാക്കൾ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ മാന്യത കാണിക്കുന്നു. ഏതായാലും അതിനുശേഷവും അവരിൽ നിന്ന് ബഹളം കേട്ടാൽ സാവധാനത്തിൽ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുക എന്ന് മാതാക്കളോട് പറയുക. ഡ്യൂട്ടിയിലുള്ളവർ കുട്ടികളുടെ മേൽ യാതൊരു ബലപ്രയോഗം നടത്താൻ പാടില്ല. എല്ലാ അവസ്ഥയിലും എല്ലാ സ്ഥലത്തും നമ്മുടെ ഉന്നത ധാർമ്മിക ഗുണത്തിന്റെ നിലവാരമാണ് കാണിക്കേണ്ടത്. ബന്ധപ്പെട്ട എല്ലാ വിഭാഗവും തങ്ങളുടെ ന്യൂനതയെ മനസ്സിലാക്കുക, പിന്നീട് അതിനെ നോട്ട് ചെയ്യുക, റെഡ് ബുക്കിൽ രേഖപ്പെടുത്തുക. പിന്നീട് ഭാവിയിൽ ജൽസ സാലാനയുടെ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഇവയെ മുന്നിൽ വെക്കുക. കാരണം ഇത്തരത്തിലുള്ള നിസ്സാര സൂക്ഷ്മതയില്ലായ്മ നല്ല പ്രവർത്തനത്തെയും നശിപ്പിക്കുന്നു. പുരോഗതി കൈവരിക്കണമെങ്കിൽ ഗൌരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിശ്ചയമായും നമുക്ക് പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. സംഘാടകർ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിനിന്ന് ജലസയുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളിൽ ലോകത്തുള്ള എല്ലാ അഹമ്മദികളും MTA ജോലിക്കാരുടെ വളരെയധികം കൃതജ്ഞതയുള്ളവരാണ്. ഇവർ കാരണത്താലാണ് അവർക്ക് ജലസയിൽ ഭാഗവാക്കാകാനും മറ്റു പരിപാടികൾ ദർശിക്കാനും അവസരം ലഭിച്ചത്. ഇത്തവണ ജലസയുടെ പരിപാടികൾ അല്ലാതെയുള്ള പരിപാടികൾ, അതായത് ജലസയുടെ ഇടവേളകളിൽ ഉണ്ടാകുന്ന പരിപാടികൾ, അതിന്റെ നിലവാരത്തെയും വിഷയത്തെയും ജനങ്ങൾ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എന്നാലും റെക്കോർഡിംഗ് കാണാം എന്ന് വിചാരിക്കുന്നു. പറയുന്നു, വളരെ ഉപകാരപ്രദമായ പരിപാടിയായിരുന്നു, നിലവാരവും ഉയർന്നതായിരുന്നു. അല്ലാഹു പരിപാടികൾ തയ്യാറാക്കിയ എല്ലാവർക്കും, പരിപാടികൾ പങ്കെടുത്ത എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. അവർ ഈ ദിനങ്ങളിൽ അഹമ്മദിയ ലോകത്തെ MTAയുമായി പറ്റിപ്പിടിച്ചു നിർത്തുന്നതിനായി ശ്രമിക്കുകയുണ്ടായി. MTA അൽ അറബിയായും തത്സമയ പരിപാടികൾ നൽകിക്കൊണ്ടിരുന്നു. അതിന്റെയും വളരെ നല്ല പ്രഭാവമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞതുപോലെ ഇത്തവണ MTAയെ ഇന്റർനെറ്റുമായും വിശാലത നൽകപ്പെട്ടു. റിപ്പോർട്ടനുസരിച്ച് 300,000-ലധികം പേർ ഇന്റർനെറ്റിലൂടെ ജലസയുടെ പരിപാടികൾ കാണുകയുണ്ടായി. ഏതായാലും മൊത്തത്തിൽ അള്ളാഹുവിന്റെ അനവധി കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ ജലസയുടെ അനുഗ്രഹങ്ങളെ ഇവിടെ പങ്കെടുത്തവരും അനുഭവിച്ചറിഞ്ഞു. ലോകത്തുള്ള MTAയും ഇന്റർനെറ്റ് മുഖേന പങ്കെടുത്തവരും അനുഭവിച്ചറിഞ്ഞു. അള്ളാഹു ഈ അനുഗ്രഹങ്ങളെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മെ അവന്റെ യഥാർത്ഥ നന്ദിയുള്ള ദാസരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ അനുഗ്രഹങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതാകട്ടെ. അടുത്ത വർഷത്തെ ജലസ സാലാന ഇതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതുമാകട്ടെ. ഇസ്ലാമിക ലോകത്തിനു വേണ്ടിയും ഇക്കാലത്ത് ധാരാളം ദുആയുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും മുസ്ലിം സമുദായങ്ങളെയും ദുആയിൽ അധികമായി ഓർക്കുക. ഇവർ തങ്ങളുടെ അത്യാഗ്രഹങ്ങളാലും സ്വാർത്ഥ ലാഭങ്ങളാലും ഇസ്ലാം വിരോധ ശക്തികളാലും വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്, കുടുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ എല്ലാ നിലയിലും അശക്തരാക്കി മാറ്റുകയാണ്. തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മനഃപൂർവ്വം കലഹങ്ങളുടെ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൽഫലമായി മുസ്ലിങ്ങൾ യഥാർത്ഥ പ്രതികരണം കാണിക്കേണ്ടതിനു പകരം തെറ്റായി പ്രതികരിച്ചുകൊണ്ട് തങ്ങളുടെ മേൽ കൂടുതൽ വിപത്തുകൾ വലിച്ചിടുകയാണ്. അള്ളാഹു അവരെ എല്ലാവിധത്തിലും സുരക്ഷിതരാക്കട്ടെ. ധാരാളമായി ദുആ ചെയ്യുക. അള്ളാഹു മുസ്ലിം സമുദായത്തിനും ബുദ്ധി നൽകട്ടെ. ഇവരും അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് പറഞ്ഞു തന്ന അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ചില ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ജനാസ ഹാദിറാണ്, അത് എത്തിയോ? അത് ബഹുമാന്യ മാസ്റ്റർ മുഹമ്മദ് ആലം സാഹിബിന്റേതാണ്. അദ്ദേഹം താലിമുൽ ഇസ്ലാം സ്കൂളിന്റെ റിട്ടയർഡ് ടീച്ചറായിരുന്നു. ഈ ദിവസങ്ങളിൽ ഷെഫീൽഡിലായിരുന്നു. 73 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 1960 അദ്ദേഹം കുടുംബത്തിലെ എളാപ്പയുടെ തബ്ലീഗിന്റെ ഫലമായി നല്ലപോലെ അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് ബൈഅത്ത് ചെയ്തത്. പിന്നീട് സർക്കാരിന്റെ ജോലി ചെയ്യുന്നതിന് പകരം പരിശ്രമം നടത്തി റബുവിലേക്ക് ഷിഫ്റ്റായി ജമാഅത്തിന്റെ സ്കൂളിൽ ജോലി ചെയ്യുന്നതിനായി. ആദ്യം ജമാഅത്തിന്റെ പ്രൈമറി സ്കൂൾ ആയിരുന്നു, പിന്നീട് ഹൈസ്കൂളിലും ഉസ്താദായിരുന്നു. വളരെ സദ്വൃത്തനും ധാരാളം ദുആ ചെയ്യുകയും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആത്മാർത്ഥ അഹമ്മദിയുമായിരുന്നു. ജമാഅത്തിന്റെ വിവിധ പദവികളിൽ സേവനമനുഷ്ഠിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷെഫീൽഡിൽ ഏതാനും വർഷങ്ങളായി എത്തിയതായിരുന്നു. അവിടെയും സെക്രട്ടറി വസായായിരുന്നു. തബലീഗിനുള്ള ആവേശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവും സഹോദരനും അദ്ദേഹത്തിന്റെ തബലീഗിന്റെ ഫലമായാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. റബ്ബയുടെ പ്രാന്ത പ്രദേശങ്ങളിലും തബലീഗിനായി പോകുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധാരാളം ഫലം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തബലീഗിന്റെ കാരണത്താൽ കേസുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹു മോചിപ്പിക്കുകയുണ്ടായി. ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ നല്ലതുപോലെ വായിച്ചിരുന്നു. പല ഉദ്ധരണികളും മനഃപ്പാടമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്യാവശ്യമായിട്ടുള്ള ഉദ്ധരണികൾ ഖിലാഫത്തിനോട് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബന്ധമായിരുന്നു. 3 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ നമ്മുടെ മുബല്ലിഗ് സിൻസിലയാണ്, മാഞ്ചസ്റ്ററിൽ ബഹുമാനായ മലക് മുഹമ്മദ് അക്രം സാഹിബ്. രണ്ടാമത്തെ ജനാസ ബഹുമാന്യ അഹമ്മദ് ആലി സാഹിബിന്റെ മകനായ ബഹുമാന്യ മുഹമ്മദ് നവാസ് സാഹിബിന്റേതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അഹമ്മദ് അലി സാഹിബ് 1950 ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിലാണ് ബൈഅത്ത് ചെയ്തത്. നിരക്ഷരനായിരുന്നു, എങ്കിലും വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. മുഹമ്മദ് നവാസ് സാഹിബ് പോലീസിൽ കോൺസ്റ്റബിളായി ഡ്യൂട്ടി ചെയ്തിരുന്നു. ഭാര്യയും മക്കളും ജമാഅത്തുമായി നല്ല ബന്ധത്തിലായിരുന്നു.
ജമാഅത്ത്
കഴിഞ്ഞ ദിവസം അദ്ദേഹം കറാച്ചിയിൽ ഡ്യൂട്ടിയിലായിരുന്നു. മോട്ടോർ സൈക്കിളിൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അജ്ഞാതരായ രണ്ട് മോട്ടോർ സൈക്കിൾ യാത്രികർ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു, തലയിൽ വെടിയുണ്ടകൾ തറച്ചു. അവിടെ തന്നെ ഷഹീദായി. ഇന്നാലില്ലാഹി വഇന്നാലഹി റാജിഊൻ. ജമാഅത്തിന്റെ കാരണത്താൽ, എതിർപ്പുകളുടെ കാരണത്താലാണ് ഇത് സംഭവിച്ചെന്നാണ് കരുതപ്പെടുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും സഹനവും ധൈര്യവും നൽകട്ടെ. സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുമായിരുന്നു. രണ്ട് ആൺമക്കളും ഭാര്യയും മൂന്ന് പെൺകുട്ടികളുമാണുള്ളത്. അള്ളാഹു മർഹൂമിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ഗായിബ് ബഹുമാന്യ വയർ മറിയം ഒറിയാപ്പ സാഹിബ സദർ ലജന ഇമായില്ല ഗാംബിയയുടേതാണ്. ഒരു നീണ്ട കാലമായി ഗാംബിയയുടെ ലജനയുടെ സദർ ആയിരുന്നു. ഏഴിനും എട്ടിനും മധ്യയുള്ള രാത്രിയിലാണ് ഇവർ വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാലഹി റാജിഊൻ. ഒരാഴ്ച മുമ്പ് കഠിന രോഗത്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു, എന്നാൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർ അലിയോ അംബാ സാഹിബ് മർഹൂം മുൻ നായിബ് അമീർ ഗാംബിയയുടെ പത്നിയായിരുന്നു. ഒരു നീണ്ടകാലം അവിടുത്തെ അവസ്ഥ കാരണത്താൽ 13 വർഷത്തോളം സദർ ലജിനായി സേവനമനുഷ്ഠിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിരുന്നു. ലജനയെ എല്ലാ തരത്തിലും പ്രബലമാക്കി. ഇജിത്തിമാകൾ ആരംഭിച്ചു. ലജനകളെ നല്ലതുപോലെ ഓർഗനൈസ് ചെയ്തു. ജമാഅത്തിന്റെ എല്ലാ സേവനങ്ങളിലും ലബ്ബൈക്ക് പറയുന്നവരായിരുന്നു. വളരെ ലളിതവും വിനയാന്യവുമായ സ്ത്രീയായിരുന്നു. ലജന ഇമായില്ല സാമ്പത്തിക ത്യാഗങ്ങളിൽ മുന്നേറുന്നതിനായി എപ്പോഴും പരിശ്രമിച്ചിരുന്നു. സ്വയവും ധാരാളം ത്യാഗങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അള്ളാഹു മർഹൂമയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാവരുടെയും ജനാസ നമസ്കരിക്കുന്നതാണ്. ഒന്ന്, ജനാസ ഹാജിറാണ്. നമസ്കാരത്തിന് ശേഷം ഞാൻ താഴേക്ക് പോകുന്നതാണ്. ജനാസ നമസ്കാരത്തിനായി നിങ്ങൾ ഇവിടെ പള്ളിയിൽ തന്നെ നിന്ന് ജനാസ നമസ്കരിക്കുക എന്നോടൊപ്പം.
Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر